2020 ഫെബ്രുവരി 5 ബുധനാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം. നല്ല തീരുമാനം. മതിയായ രേഖകളില്ലാതെ ആരാധനാലയങ്ങളുടെയും സാംസ്കാരിക സ്ഥാപനങ്ങളുടെയും കൈവശമിരിക്കുന്ന ഭൂമി നിബന്ധനകൾക്ക് വിധേയമായി അവയ്ക്ക് പതിച്ചു നൽകാൻ സർക്കാർ തീരുമാനമെടുത്തിട്ട് ആഴ്ചകളായെങ്കിലും ഉത്തരവ് ഇറക്കാതിരിക്കുകയായിരുന്നു. നിബന്ധനകളിലെ അവ്യക്തതയാണ് പ്രധാന തടസ്സമായത്. അവ്യക്തതയെല്ലാം പരിഹരിച്ചതോടെ റവന്യൂ വകുപ്പ് അതു സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം ഉത്തരവിറക്കുകയായിരുന്നു. പതിറ്റാണ്ടുകളായി കൈവശമുള്ള ഭൂമിക്ക് സ്ഥിരം പട്ടയം ലഭിക്കുന്നത് വ്യക്തികൾക്കെന്ന പോലെ ആരാധനാലയങ്ങൾക്കും സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും വളരെയധികം ആശ്വാസമാണ്. കൈവശമുള്ള ഭൂമിക്ക് നിയമപരമായ അവകാശരേഖകളൊന്നുമില്ലാത്തതിനാൽ പ്രസ്തുത സ്ഥലത്ത് ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതിയാണ് ഉള്ളത്. ആകെ സമാധാനമുണ്ടായിരുന്നത് സർക്കാർ ബലം പ്രയോഗിച്ച് അത്തരം ഭൂമി ഏറ്റെടുക്കുകയില്ല എന്നതാണ്. ആരാധനാലയങ്ങളോട് ചേർന്ന് കിടക്കുന്നതും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഭൂമി വിട്ടുനൽകണമെന്നാവശ്യപ്പെട്ട് ക്ഷേത്ര ഭരണാധികാരികൾ കാലാകാലമായി നിവേദനം നൽകി വരികയായിരുന്നു. ഇപ്പോഴത്തെ സർക്കാരാണ് ഈ ആവശ്യത്തോട് കരുണ കാണിക്കാൻ തയ്യാറായത്. അതിന് ആരാധനാലയങ്ങളും അവ നിലനിന്നു കാണാൻ പ്രാർത്ഥിക്കുന്ന വിവിധ ജനവിഭാഗങ്ങളും സർക്കാരിനോട് എന്നും കൃതജ്ഞതയുള്ളവരാകുമെന്നതിൽ സംശയമില്ല. ആരാധനാലയങ്ങളുടെ കൈവശം രേഖകളിൽപ്പെടാത്ത എത്ര ഭൂമിയുണ്ടെങ്കിലും അത് അപ്പാടെ പതിച്ചു നൽകുകയില്ല. പരമാവധി 1 ഏക്കറെ നൽകൂ എന്നാണ് നിബന്ധന. അതും വിവിധ തോതിൽ വില ഈടാക്കി മാത്രം. 1947 മുൻപേ കൈവശം വച്ചിരിക്കുന്ന ഭൂമിയാണെങ്കിൽ ഇപ്പോഴത്തെ ന്യായവിലയുടെ 10% വില നൽകണമെന്നാണ് നിബന്ധന. 1947 കേരളപ്പിറവി ദിനമായ 1956 നവംബർ 1 ന്യായവിലയുടെ 25% ഈടാക്കും. 1956 നവംബർ 1 1990 ജനുവരി 1 മുൻപുള്ളതാണെങ്കിൽ ഭൂമിയുടെ ഇപ്പോഴത്തെ ന്യായവില നൽകേണ്ടി വരും. 1990 മുതൽ 2008 ഓഗസ്റ്റ് വരെ കൈവശത്തിലിരിക്കുന്ന ഭൂമിക്ക് കമ്പോളവില തന്നെ നൽകണമെന്നാണ് സർക്കാർ നിബന്ധന. സാംസ്കാരിക സ്ഥാപനങ്ങൾക്കും ജീവകാരുണ്യ സ്ഥാപനങ്ങൾക്കും 50 സെന്റ് ഭൂമിയെ നൽകൂ. കലാകായിക സാംസ്കാരിക സ്ഥാപനങ്ങൾക്കാകട്ടെ 10 സെന്റും. സർക്കാർ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ക്ലബ്ബുകൾക്ക് ഭൂമി പതിച്ചു നൽകില്ല. അവയ്ക്ക് പാട്ടവ്യവസ്ഥ തുടരാം. പാട്ടം കാലോചിതമായി പുതുക്കാനാണ് തീരുമാനം. വൻ വരുമാനമുള്ളവയാണ് നഗരത്തിൽ കണ്ണായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം ക്ലബ്ബുകൾ. സർക്കാരിന് നിശ്ചിത പാട്ടം പോലും നൽകാതെ പ്രവർത്തിക്കുന്നവയാണ് അവയിൽ പലതും. ഉദ്യോഗസ്ഥ പ്രമാണിമാരും സമൂഹത്തിലെ ഉന്നതരും അംഗങ്ങളായ ഇത്തരം ക്ലബ്ബുകൾ പാട്ടവ്യവസ്ഥകൾ സ്ഥിരമായി ലംഘിച്ചാലും നടപടിയൊന്നും ഉണ്ടാകാത്തത് സർക്കാരിലുള്ള പിടിപാടുകൊണ്ടാണ്. ആരാധനാലയങ്ങൾ പൊതുസ്ഥലമെന്ന പരിഗണന അർഹിക്കുന്നതിനാൽ അവയുടെ കൈവശമിരിക്കുന്ന സ്ഥലത്തിന് പട്ടയം നൽകുന്നത് നീതിപൂർവ്വം തന്നെ. സ്വന്തം പേരിലുണ്ടായിരുന്ന ഭൂമി പോലും അന്യാധീനപ്പെട്ട ദുരന്തം നേരിടുന്നവയായി ഒട്ടേറെ മഹാക്ഷേത്രങ്ങൾ സംസ്ഥാനത്തുടനീളമുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളുടെ പക്കലുണ്ടായിരുന്ന 1000 ഏക്കർ ഭൂമിയാണ് ഇക്കാലയളവിൽ നഷ്ടപ്പെട്ടിട്ടുള്ളത്. സ്വന്തമായി ഉണ്ടായിരുന്ന ഭൂമിയിലെയും നിലങ്ങളിലെയും വരുമാനം കൊണ്ട് നല്ല നിലയിൽ നടന്നുപോകുന്ന ക്ഷേത്രകാര്യങ്ങൾ ഭൂമി അന്യാധീനപ്പെട്ടതോടെ ദേവസ്വം ബോർഡിന്റെ കാരുണ്യത്തിലാണ് ഇപ്പോൾ വല്ലവിധേനയും കഴിഞ്ഞുപോകുന്നത്. അന്യാധീനപ്പെട്ടുപോയ ഭൂമി വീണ്ടെടുക്കാൻ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ദേവസ്വം ബോർഡ് ഇടയ്ക്കിടെ പറയാറുണ്ടെങ്കിലും ഒന്നും നടക്കാറില്ല. ആരാധനാലയങ്ങളുടെ പക്കലിരിക്കുന്ന സർക്കാർ ഭൂമി നിയമാനുസൃതം പതിച്ചു കിട്ടണമെങ്കിൽ ആവശ്യമായ പണം കണ്ടെത്തേണ്ടി വരും. ജനങ്ങൾ വേണം അതിന് മുൻകൈയെടുക്കാൻ. ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മതിയായ ശ്മശാന സൌകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്ന കാഴ്ച എവിടെയും കാണാം. കൈവശ ഭൂമി പതിച്ചു നൽകാനുള്ള സർക്കാർ തീരുമാനം അവർക്കും ഏറെ സഹായകമാണ്. 1 ഏക്കർ വരെ ഭൂമി ആരാധനാലയങ്ങൾക്ക് നൽകിയ ശേഷവും ബാക്കി ഭൂമി മിച്ചമുണ്ടെങ്കിൽ എന്തു ചെയ്യണമെന്ന കാര്യത്തിൽ സർക്കാർ ഇതുവരെ തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഈ ഭൂമി അപ്പാടെ സർക്കാർ ഏറ്റെടുക്കുമോ എന്ന ആശങ്കയിലാണ് ആരാധനാലയങ്ങൾ. പതിച്ചു നൽകിയതിനു ശേഷം വരുന്ന ഭൂമി സർക്കാർ ഏറ്റെടുക്കണമെന്ന നിലപാടിലായിരുന്നു റവന്യൂ വകുപ്പ്. എന്നാൽ അത് വലിയ പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്നതിനാൽ തീരുമാനം സൌകര്യപൂർവ്വം മാറ്റിവെക്കുകയായിരുന്നു. തിരഞ്ഞെടുപ്പുകളെ നേരിടാനൊരുങ്ങുന്ന സർക്കാർ വെറുതെ ഒരു വിവാദം ക്ഷണിച്ചു വരുത്തേണ്ട ആവശ്യവും ഇല്ല.